49-ാം അധ്യായം. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞുസൽക്കാരത്തെ സംഗീതം പോലെയുമാണ് അത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദ രാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവെച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ.
ഹലോ,
അവനെ അവർ പീഡിപ്പിച്ചു. അച്ഛൻ വായിക്കുന്ന
വായിച്ചെന്നാ
കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയെ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബ്ബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത്തുകയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. യഹോസാദാക്കിന്റെ പുത്രനായ യോശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. കർത്താവിന്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി. വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹാനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സമൂഹിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ക്ഷേമം സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും. ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമിയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായൊരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതിന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർപ്പൂ പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലെബാനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പു പോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണത്തളിക പോലെ, കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ, മേഘമുരുമ്പുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവനവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബാനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നു. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരവുമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. അഹറോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി. കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രയേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും മൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേതിൽ ജനതയെയല്ല. സൈർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ശേക്കേമിലെ മൂഢജനതയും വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലെയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന്, എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന്, അങ്ങയുടെ കാരുണ്യാതിരേകവും നാശത്തിന്റെ മഹത്വവും അങ്ങയുടെ കാരുണ്യാതിരേകവും അങ്ങയുടെ നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിന് മുമ്പുള്ളവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം അവളിൽ ആനച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ, എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. അവളെക്കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതിഫലിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം കൊണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായ അവളെ നേടുക. അവളുടെ നുഖത്തിനെ കഴുത്തി ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവീൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രയേലിന്റെ പാലകനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സാദോക്കിന്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രഹാമിന്റെ പരിചയായവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിന്റെ അഭയശിലയായവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാധിരാജനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന്റെ മുളയെ, തന്റെ ഭക്തന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ, തന്നോട് ഒട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
പിതാവിനും പുത്രനും ശുദ്ധവുമായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോഷ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരമായി ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പുരുഷന് സജീവമായ നേതൃത്വം നൽകുന്ന ഇടവക മത്രാപ്പോലത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും അഭിയോഗത്തിൽ മനസ്സിനോർക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതാശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നടക്കുകയും ചെയ്യുന്ന നല്ല ആരാധ്യരായ വൈദിക സഹോദരങ്ങളെയും അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. നിരന്തരമായി പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും അല്പമായ അധികമായി സഹായിക്കുകയും ചെയ്യുന്ന നല്ല ഭദ്രാസനത്തെ അകത്തും പുറത്തുമുള്ള ദൈവമക്കളെ വളരെ വിനയത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ചേർന്ന് ഒരു ഗീതം ആലപിക്കുന്നു. പാഠപുസ്തകത്തിലെ 44-ാമത്തെ ഗീതം, കണ്ണുനീർ മാറി സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം, കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ എന്നുള്ള ഗീതം. ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്ന അവസരത്തിൽ നമ്മൾ അനുനിമിഷം അനുസ്യൂതം കാത്തു സൂക്ഷിക്കുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ കരങ്ങളെ ഹൃദയങ്ങളെ സമർപ്പിക്കുമ്പോൾ നാം അറിയാതെ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപ നമ്മളെ കണ്ടെത്തും. ആ ഒരു പാറ അനശ്വരമായ ശാശ്വതമായ ഒരു പാറയാണ്. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നയിക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ആഴമായി ആ സാന്ത്വന സ്പർശനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യാം. കണ്ണുനീരെ മാറ്റി വേദനകൾക്ക് ശമനം നൽകുന്ന ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. കണ്ണുനീർ മാറി വേദനകൾ
ീർമാറി വേദനകൾ നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ.
അവ പ്രാർത്ഥിക്കും. പാരക്കുമാർ പിതാവിനെ പുത്രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കരുണയില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കരുണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഭാവികളായ നിന്നടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുർവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഇടകടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഗണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുനിയാ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ. ജീവനാളുടെ ജീവശക്തി ബോധവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാനുള്ള സമയത്തും ദേവപ്രാണമേശുകളാണമേ. ആമീൻ. ബാറക്കുമോർ സങ്കടപ്പെട്ടവരെ ദർശിപ്പാനും രോഗങ്ങളെ ശാന്തതപ്പെടുത്തുവാനും പിശാചികളെ തള്ളിക്കളയുവാനും അടിമപ്പെട്ടവരെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനുമായിട്ട് കരുണയോടെ ഇറങ്ങി വന്നവനായ മെസ്സിയ തമ്പുരാനെ, ദരിദ്രരായ ഞങ്ങൾക്ക് നിന്റെ ധനത്തെ എടുത്തു തരണമേ. നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. വിശ്വാസക്കുറവ് നിമിത്തം ഞങ്ങളെ നിരസിച്ചു കളയരുതേ, നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ നീ നീക്കിയതുപോലെ ഞങ്ങളെ വ്യസനിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്ന പാപത്തിന്റെ ഉഗ്രതകളെ നീ ശാന്തതപ്പെടുത്തണമേ. സകല വേദനകൾക്കും രോഗങ്ങൾക്കും വൈദ്യനും മുറിവുകളെ കെട്ടുന്നവനുമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ അശുദ്ധി നീ നീക്കി ശുദ്ധീകരിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. രോഗങ്ങൾ കൊണ്ട് വലഞ്ഞിരിക്കുന്നവരാ ഞങ്ങൾക്ക് നിന്റെ മഹാശക്തിയാൽ സർവസഹായങ്ങളും അയച്ചു തരണമേ. ഞങ്ങളുടെ പാപക്കറകളെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. കുഷ്ഠരോഗികൾ തന്നെ കണ്ട് സ്വസ്ഥത പ്രാപിക്കുകയും മരിച്ചവർ ഉയർത്തുകയും പക്ഷപാതക്കാരും ഉടന്തന്മാരും സ്വസ്ഥതപ്പെട്ട് നടക്കുകയും പിശാചികൾ തന്നിൽ നിന്ന് ഓടിക്കളയുകയും ചെയ്യുമാറാക്കിയ രക്ഷിതാവേ, നീ കൃപയോടെ ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർത്തിക്കുകയും പിശാചികളെ ഓടിക്കുകയും ചെയ്യണമേ. നീ സമുദ്രത്തെ ശാസിച്ചതിന്റെ കോപത്തെ അടക്കിയതുപോലെ പാപത്തിന്റെ ഉഗ്രതകളെ ഞങ്ങൾ നിന്ന് അടക്കിക്കളയണമേ. നിന്റെ കൃപയാൽ രഹസ്യവും പരസ്യവുമായ സകല രോഗങ്ങളെയും വേദനകളെയും ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്നും ശരീരങ്ങളിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യണമേ. നീ ഞങ്ങളോട് ചെയ്തിരിക്കുന്ന കൃപകൾക്കും കരുണകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നുവന്നേക്കും തന്നെ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരൻ, സംപൂജ്യരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ 50 ദിവസത്തെ നോമ്പിന്റെ സുരക്ഷിതമായ ദിനങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ദിനങ്ങളെക്കാളപ്പുറമായി നോമ്പിന്റെ ദിനങ്ങള് നമ്മുടെ ശരീരത്തിന് ഒരുപോലെ ആത്മീയ ഉണർവ് പകരുന്ന ദിനങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. പണത്തെയൊക്കെ വെടിഞ്ഞ് പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ ക്രമീകരണം വരുത്തിക്കൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ദൈവത്തോട് പരിപൂർണമായി ചേർന്നിരിക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു ചിന്ത നമ്മൾ അനുനിമിഷം നന്മയിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള നിമിഷങ്ങളായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാര് 50 ദിവസം പരിപൂർണമായ വിശുദ്ധിയിൽ യാത്ര ചെയ്യാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീയ ഈഷ്ടതയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച നമുക്കറിയാം കുത്തിന ഞായറാഴ്ചയായിട്ട് സഭ ക്രമീകരിച്ചിരുന്നു. നമ്മുടെ കർത്താവ് സാധാരണ വെള്ളത്തെ മേത്തരം വീഞ്ഞാക്കി മാറ്റുന്നതിൽ കൂടി തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭം ഈ പ്രപഞ്ചത്തിൽ കാണിച്ച സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഒരു പരിപൂർണ പരിവർത്തനമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 50 ദിവസത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ സമർപ്പണം അതാകട്ടെ. എവിടെയൊക്കെയോ സാധാരണ അനുഭവങ്ങളിൽ നിന്നും അസാധാരണമായ ആത്മീയ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നോമ്പും ഉപവാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിദാനമായി തീരണമെന്ന് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നോമ്പിനോടനുബന്ധിച്ച് ഇന്നത്തെ ദിവസം തിരുവചന ധ്യാനത്തിനായിട്ട് പ്രത്യേകമായിട്ട് കടന്നു വരുന്നത് ചിക്കാഗോ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഹാം ജോസഫിനാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, കാരണം പല പ്രാവശ്യവും ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും അനുഗ്രഹീതമായി ദൈവവചനം ചുരുങ്ങിയമായി അനുഗ്രഹിച്ചിട്ടുള്ള വൈദികനാണ് ഹാം ജോസഫ് അച്ഛൻ. ഏതവസരത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചാലും ഒരു മടിയും കൂടാതെ വളരെ ആത്മാർത്ഥമായിട്ട് താല്പര്യത്തോടുകൂടി അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് അച്ഛനോട് നന്ദി പറയാനുള്ളത് അച്ഛൻ രാത്രിയിലെ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം രാവിലെ അല്പനേരം ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ഈ ശുശ്രൂഷയിൽ അച്ഛൻ സംബന്ധിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛന്റെ ആ സേവനത്തെ വളരെ വളരെ ദൈവസന്നിധിയിൽ അത് വിലമതിക്കുന്നു, വളരെ മൂല്യത്തോടുകൂടി അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയൊക്കെ അവിടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച മനസ്സിനെ നന്ദിപൂർവ്വം ഓർക്കുകയും വളരെ സ്നേഹാദരവോടുകൂടി അച്ഛനെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ചേർന്ന് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമ്മൾ ദൈവസന്നിധിയിൽ ചേർന്ന് ചൊല്ലാം. അതിനുശേഷം ഭഗവാനോട് അച്ഛനെ തിരുവചനത്തെയും ധ്യാനിക്കുന്നതാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പഴയ ഗീതം, പാഠപുസ്തകത്തിലെ 8-ാമത്തെ ഗീതം, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. സാധു കൊച്ചുകുന്ന് ഉപദേശിയുടെ വളരെ ശ്രേഷ്ഠമായ ഗീതങ്ങളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ ആത്മീയ തലത്തിൽ അടുപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഒരുപാട് ആഴമായ ധ്യാനങ്ങളുടെ ആത്മീയ പ്രതിഫലനം ഈ ഗാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ.
എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോടി തന്നിൽ പ്രേണ്ടിപ്പാ ഏതും കാര്യമില്ലെന്നെന്റെയുള്ളം ചൊല്ലുന്നോ ഏതും കാര്യമില്ലെന്നെന്റെയുള്ളം ചൊല്ലുന്നോ വൈഷമ്യമുള്ളേതുകൊന്നും കരകേറി നടകൊൽവാൻ രക്ഷകനൻ കാലുകൾ കുവേഗമാ തീർന്നൻ പാതയിൽ ഞാൻ വാനിനെ പോലോടിടും തീർന്നൻ പാതയിൽ ഞാൻ വാനിനെ പോലോടിടും ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതിപോലു ഏതിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂതാ സംഗമത്രേ ഇപ്പോളാവ ദൈവ മുമ്പിൽ ദേവയാ എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷി വന്നീടും ദുഃഖിതനായോടി പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നീടും ഏറ്റം സ്നേഹചൂടോടൊപ്പവുവാൻ വന്നീടും ഏറ്റം സ്നേഹചൂടോടൊപ്പവുവാൻ വന്നീടും നാളയെ കൊണ്ടൻ മനസ്സിൽ നവാലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു പകകളെ വിചാരിപ്പിൻ ഹൃദയില്ല കൊയ്ത്തുമില്ല ദൈവമാവയ്ക്കായി വേണ്ട വേകുന്നു പുഷ്പങ്ങൾക്കും അവൻ ലോഭം നൽകുന്നു ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ലോഭം നൽകുന്നു പത്മദ്വീപിലേഖനായ ഭവിച്ചാലും ഭയമില്ല സ്വർഗം തോറും എന്റെ പ്രിയൻ വന്നിടും ർശന സാൽവിവശന ശ്രീരും ഞാൻ മഹാദർശന സാൽവിവശന ശ്രീരും ഞാൻ ആ മഹേശ കരുണേശ കൊല്ലുകാതീയനീക്കാൻ വേണ്ടതെല്ലാം ജയതോമി നൽകുമ്പോൾ എന്റെ ദേഹി വൃക്കാലങ്ങുന്നാതെന്തിനാൽ എന്റെ ദേഹി വൃക്കാലങ്ങുന്നാതെന്തിനാൽ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാ ഏതും കാര്യമില്ലെന്തെന്റെയുള്ളം ചൊല്ലുന്നോ ഏതും കാര്യമില്ലെന്തെന്റെയുള്ളം ചൊല്ലുന്നോ
തിരുവചന ധ്യാനത്തിനായി ബഹുമാനപ്പെട്ട സത്യത്തിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പിതാവിനെ മുത്തൊന്നും പരിശുദ്ധമുള്ള അറോഹാജ്ഞസ്തുതി ആദ്യം നേശം തന്നെ പരിശ്രേഷ്ഠമായ പ്രവേശത്തിയോടെ ഈ പരിശുദ്ധമായിട്ടുള്ള നാളുകളിൽ ഏറ്റവും ഭാഗ്യ ദോഷിയായിരിക്കുന്ന എനിക്ക് അതിശ്രേഷ്ഠരായ വൈദികരോടും ദൈവത്തിന്റെ പ്രിയജനത്തിനോടും ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ചിന്തിക്കുവാനും കർത്താവ് ഒരവസരം തന്നതിനെ ഓർത്ത് കർത്താവ് നീട്ടിത്തന്ന ആയുസ്സിനെയും ആരോഗ്യത്തിനെയും നന്മകളെയും ഓർത്ത് സകലവുമായിട്ടുള്ള ബഹുമാനവും ആരാധനയും സ്തുതിയും അവന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ അനുഗ്രഹീത പ്രഭാതത്തിന്റെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22-24 വരെയുള്ള വാക്യങ്ങൾ അത്ര സമയത്തിന്റെ ചുരുക്കത്താൽ അതി വലുതായ വിശദീകരണത്തിലേക്ക് പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22-24 വരെയുള്ള വാക്യങ്ങൾ. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവരേതു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രയേലിന്റെ പാറയായ യഹോവയുടെ നാമത്താൽ തന്നെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഗോത്രപിതാവായിട്ട് യാക്കോബ് തന്റെ നിര്യാണകാലം അടുക്കുമ്പോൾ തന്റെ പ്രിയ പുത്രന്മാരെ അരികെ വിളിച്ചുകൊണ്ട് ഭാവിയിൽ അവർക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളെ അവരോട് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 12 മക്കളെ കുറിച്ചും നൽകുന്ന പ്രവചനമത്ര ഈ അധ്യായം 49 അധ്യായം. അതിന്റെ 22 വാക്യത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ച പ്രിയപ്പെട്ട മകനായിരിക്കുന്ന യോസേഫിനെ കുറിച്ച് യാക്കോബ് നൽകുന്ന പ്രവചനം അത്രേ നമ്മുടെ ചിന്താ വിഷയം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു മെസ്സേജായിട്ട് ചിന്തിക്കരുത്. ഇത് ഇന്നത്തേക്ക് മാത്രമോ ഒരു വ്യക്തിക്ക് മാത്രമോ ഉള്ള ഒരു ദൂതായിട്ട് കാണാതെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടിയും കരുതലിന് വേണ്ടിയുമുള്ള ദൂതായിട്ട് ഈ വാക്യത്തിനെ കാണണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഒരു സാധാരണ ക്രൈസ്തവനാണ് നമ്മളോട് ആരെങ്കിലും പഴയ നിയമ പിതാവായിരിക്കുന്ന യോസേഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ 10-20 കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ അനേകം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ടാകും. എന്നെ യോസേഫിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളും സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തന്നു വരാം. എന്നാൽ അവന്റെ പിതാവായ യാക്കോബ് ഈ വക കാര്യങ്ങളൊന്നുമല്ല അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അവനെ കുറിച്ച് പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവനൊരു വൃക്ഷമാണ് എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യനോ അസാധാരണക്കാരനായ വ്യക്തിത്വത്തിന്റെ ഉടമയോ ഒന്നുമായിട്ടല്ല യാക്കോബ് തന്റെ മകനെ കുറിച്ച് പറയുന്നത്, മറിച്ച് ഫലപ്രദമായ ഒരു വൃക്ഷം എന്നാണ് യാക്കോബ് യോസേഫിനെ കുറിച്ച് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷെങ്കിലും നമ്മുടെ പിതാവായ ദൈവത്തിനും ഇത് ഇങ്ങനെ തന്നെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഓരോരോ കാര്യങ്ങൾ പറയുവാനൊന്നും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മെ കുറിച്ചൊക്കെയും ദൈവം ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഓരോരുത്തരെ കുറിച്ചും പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവനവരുടെ ജീവിതത്തിനെ കുറിച്ച് എന്തെങ്കിലും ശ്രേഷ്ഠത പറയുവാനായിട്ടുണ്ടാകും. ദൈവം നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ കല്ലറകളിൽ നമ്മൾ സെമിത്തേരികളിൽ ചെല്ലുമ്പോൾ വിശാലമായിട്ട് കിടക്കുന്ന സെമിത്തേരികളിൽ കൂടി നടക്കുമ്പോൾ ഓരോ കല്ലറയും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും എല്ലാ കല്ലറകളിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വ്യക്തികളെ കുറിച്ചുള്ള ഒരു ചിത്രം ഏകദേശം നമ്മുടെ മനസ്സിൽ രൂപപ്പെടാറുണ്ട്. ഒരിക്കലൊരു അമ്മച്ചിയുടെ സേവക്കല്ലറയിൽ ഇങ്ങനെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കുറച്ചു കാലം മുമ്പ് ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞ് നിങ്ങളും എന്നെ പോലെയാകും. ദൈവജനത്തിന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ഓർമ്മയ്ക്കും ശവമടക്കിനും ഒക്കെയായിട്ട് സെമിത്തേരി പോകാറുണ്ട്, അവിടെ പോയി നമ്മൾ നിൽക്കാറുണ്ട്. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് നിങ്ങളും എന്നെ പോലെയാകുമെന്ന് അമ്മച്ചി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആയുസിന്റെ സമയം തീരുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യം കൂടിയാണിത്. ഇന്ന് നമ്മൾ അവിടെ പോയി നിൽക്കുന്നുവെങ്കിൽ നാളെ ഈ അമ്മച്ചിയെ പോലെ നമ്മളും അവരെ ആകും എന്നുള്ള ഒരു നിശ്ചയം, ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരു ദൈവഭയതിന്റെ യോസേഫിനെ പോലെ വൃക്ഷമാകുകയാണെങ്കിൽ എപ്രകാരമുള്ള വൃക്ഷമായി തീരണമെന്ന വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം 3 തരത്തിലുള്ള വൃക്ഷത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 2 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഫലമുള്ള ഒരു വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് നാം ഒരു വൃക്ഷമാണെങ്കിൽ, ദൈവം നമ്മളെ ഒരു വൃക്ഷത്തിനോട് ഉപമിക്കുന്നുവെങ്കിൽ നാം ഒന്നുകിൽ ഫലമുള്ള ഒരു വൃക്ഷമായിരിക്കും. വളരെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ശക്തി വെടിപ്പാക്കുന്നു. അങ്ങനെ ശക്തി വെടിപ്പാക്കപ്പെട്ട് അനേകം പേർക്ക് അനേകം ഇരട്ടിയായിട്ട് ഫലം കായ്ക്കുന്ന ഫലമുള്ള വൃക്ഷത്തിനെ കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. രണ്ടാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 6-9 വരെ, St. Luke chapter 13:6-9 വായിക്കുമ്പോൾ അവിടെ ഫലമില്ലാത്ത വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഫലമില്ലാത്ത വൃക്ഷമായിട്ടും ജീവിച്ചേക്കാം. ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അതിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. 3-ാമതായിട്ട് ഒരു വൃക്ഷമുണ്ടെങ്കിൽ ആകാത്ത ഫലം കഴിക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചും വചനം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അധികം ഫലം നൽകുന്ന വൃക്ഷം, രണ്ടാമതായിട്ട് ഫലമില്ലാത്ത വൃക്ഷം, മൂന്നാമതായിട്ട് യെശയ്യ പ്രവചനം. അഞ്ചാമത്തെ അധ്യായം 1 മുതൽ 2 വരെ താഴത്ത് വായിക്കുമ്പോൾ അവിടെ ആകാത്ത ഫലം, പ്രതീക്ഷിക്കാത്ത ഫലം കഴിക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ലും പെറുക്കി കളഞ്ഞു, അതിൽ നല്ലതക മുന്തിരിപ്പള്ളി നട്ടു, ഒടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാത്തു മുന്തിരിങ്ങ എത്രേ എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇതിൽ ഏത് വിഭാഗത്തിലാണ്, ഏത് വൃക്ഷങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ നിങ്ങളെ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിന്റെ ചിന്തയും തുടർന്നുള്ള നമ്മുടെ ആയുസിന്റെ ചിന്തകളും. നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ രീതിയിലുള്ള വൃക്ഷങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. ഫലമൊന്നും കായ്ക്കാത്ത വൃക്ഷത്തിലേക്ക് നമുക്ക് ഒന്നാമതായിട്ട് വരാം. ഇവിടെ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഒരു അത്യവൃക്ഷം നട്ടു, അതിന് പ്രത്യേകമായിട്ടുള്ള പരിപോഷണങ്ങളെല്ലാം നൽകി. പക്ഷെങ്കിൽ 3 വർഷമായിട്ട് യജമാനൻ വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് ഫലമൊന്നും കാണാത്തത് കൊണ്ട് അത് വെട്ടിക്കളയുവാൻ, നശിപ്പിച്ച് കളയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് തോട്ടക്കാരനോട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തോട്ടക്കാരൻ പറയുന്നത് യജമാനനെ 1 വർഷം കൂടി നോക്കാം, ഞാനതിന് വേണ്ടതായിട്ടുള്ള വളവും വെള്ളവും എല്ലാം നൽകാം, പക്ഷെങ്കിൽ ഫലം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിലും വെട്ടിക്കളയാമെന്ന് പറയുകയാണ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെള്ളവും കൊടുക്കുന്നുണ്ട്, വളവും എല്ലാം അതിന് കൊടുക്കുന്നുണ്ട്. ഒറ്റ ഒരിക്കൽ കൂടി മാത്രമേ ഒരു ചാൻസ് ഈ വൃക്ഷത്തിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. ദൈവം അനേകം ഫലം ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലം എപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏതെല്ലാം രീതിയിലുള്ള വെള്ളവും വെള്ളം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പരദേശികളായിട്ട് പാർക്കുന്ന ഈ നാട്ടിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും മത സ്വാതന്ത്ര്യവും തിന്നാനും ഒടുക്കുവാനും കിടക്കുവാനും ഒക്കെയുള്ള എല്ലാ സകലവിധമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കൃതകളും ആത്മീയ നൽകരങ്ങളും ദൈവം നമുക്ക് സമൃദ്ധിയായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ തക്കരായിട്ടുള്ള ഒരു ഫലം നമ്മളിൽ നിന്ന് ഉളവാകുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഇന്ന് നിൽക്കുന്നത്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് കർത്താവിന്റെ വലിയ കൃപയാലാണ്. അവന്റെ കൃപയിൽ നമ്മളെ ഈ ലോകത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവന്റെ കർമ്മ കൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത്. അനേകം രോഗങ്ങൾ നമ്മുടെ പടിവാതിക്ക് വന്ന് നിൽക്കുന്നു, അനേകം അപകടങ്ങൾ നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. പക്ഷേ ഈ മരണത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആയുസ്സിന്റെ നിമിഷങ്ങൾ നീട്ടിത്തരുന്നത്? സൂക്ഷിച്ച പലരും ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. ലോകത്തിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും അനേകമായിട്ട് ശ്രദ്ധിച്ചിരുന്ന അനേകർ കടന്നുപോയി നിന്ന നിമിഷങ്ങളിൽ. പക്ഷെ ദൈവം തമ്പുരാൻ, സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അവൻ ഒരു ചാൻസ് കൂടെ നമുക്ക് തരികയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മുടെ സ്വപ്നത്തിനനുസരിച്ചുള്ളതല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, യജമാനൻ ആഗ്രഹിക്കുന്ന ഒരു ഫലം അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകാനായിട്ട് അവൻ നമുക്ക് ഒരു ആയുസ് കൂടി നീട്ടിത്തന്നിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങൾ, ഈ ആയുസിന്റെ നിമിഷങ്ങൾ ഒരിക്കലും അഹങ്കാരത്തിനൊരു കാരണമായിട്ട് മാറരുത്, മറിച്ച് വിനയത്തിന് ഒരു മുഖാന്തരമായിട്ട് മാറണം. ആഗ്രഹിച്ച് ഫലം ഉളവാകുവാനായിട്ട് ദൈവം നമ്മുടെ ആയുസ് നീട്ടിത്തന്നിരിക്കുകയാണ്. 2 പത്രോസ് 3:9 നമ്മൾ വായിക്കുന്നു, 2 പീറ്റർ 3:9, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന് നമ്മൾ അവർ വായിക്കുകയാണ്. നാം നശിച്ചു പോകാതെ ഫലം കായ്ക്കുവാൻ തക്കവാൻ ദൈവം ദീർഘക്ഷമയോടുകൂടി നമ്മുടെ ആയുസ് അവന് നീട്ടിത്തന്നിരിക്കുകയാണ്. കർത്താവ് ഇവിടെ ഈ അത്യവൃക്ഷത്തിനെ കുറിച്ച് 3 വർഷമായി എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യന്റെ ആയുസ്സിന്റെ 3 കാലഘട്ടങ്ങളാകാം. ഒരു പക്ഷെ നമ്മുടെ ബാല്യമാകാം, നമ്മുടെ യൗവനമാകാം, വാർദ്ധക്യത്തിലായിരിക്കാം. ഏത് ഘട്ടത്തിലുള്ളവരാണെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നമ്മളിൽ നിന്ന് ഏത് സമയത്തും ഒരു നല്ല ഫലം നമ്മുടെ യജമാനൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരു പക്ഷേ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ 3 വർഷത്തിനെ ആയിരിക്കും കർത്താവ് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. അവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, അവൻ സ്വയമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു, അവന്റെ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഫലം കാണിക്കാത്ത യഹൂദജാതിയെ കുറിച്ചായിരിക്കാം കർത്താവ് ഒരു പക്ഷെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ പിതാവ് മഹത്വപ്പെടുന്നു എന്നുള്ളത് നമ്മളെ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഫലമില്ലാത്ത വൃക്ഷത്തിനെ കുറിച്ചാണ്. രണ്ടാമതായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 5-ാമത്തെ അധ്യായത്തില് നമ്മൾ അവിടെ കാണുന്നുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഏറ്റവും ഫലവത്തായ ഏറ്റവും കർത്തലായിട്ടുള്ള ഒരു കുന്നിന്മേലുള്ള മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്ന അതിന് വേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങളും യജമാനം ചെയ്തു കൊടുക്കുകയാണ്. കല്ലുപെരക്കി വേലി കെട്ടി നല്ല മുന്തിരിങ്ങ നട്ട് അതിന്റെ നടുവിലാട്ടി മുന്തിരിത്തോട്ടം നോക്കുവാനായിട്ട് ഗോപുരം പണിതു, നല്ല ഫലം കായ്ക്കി എടുക്കുവാൻ വേണ്ടി ചട്ട് നട്ടു, എന്നിട്ട് അവൻ നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ കായ്ച്ചത് കാട്ടുമുന്തിരി എത്രേ ആകാത്ത വൃക്ഷം ആകാത്ത ഫലം അത്രേ ലഭ്യമാകുന്നത്. അപ്പോൾ യജമാനം പറയുകയാണ് ഞാൻ ഈ മുന്തിരി തോട്ടത്തിനോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പറയുന്നത് ആകാത്ത ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നു വേലി പൊളിച്ചുകളി അത് മുഴുവനും മുന്തിരിങ്ങ മുഴുവൻ തിന്നുപോകും, അതിന്റെ മതില് ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും, ശൂന്യമായി പോകും എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവിധമായിട്ടുള്ള പ്രൊട്ടക്ഷനും അതിന്റെ യജമാനൻ കൊടുത്തിരുന്നു. ഗോഡ് ഹാസ് പ്രൊവൈഡഡ് എവരിത്തിങ് ഓൾ ദി പ്രൊട്ടക്ഷൻ ദാറ്റ് വിനിയാസ് ഷുഡ് ഹാവ്. പക്ഷെങ്കിൽ അവർ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫലമില്ലാത്തത് കൊണ്ടും ആകാത്ത ഫലം കായ്ക്കുന്നത് കൊണ്ടും ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ബാക്ക് ദി പ്രൊട്ടക്ഷൻ ഹി ഹാസ് പ്രൊവൈഡഡ് ടു അസ്. അതുകൊണ്ട് ആകാത്ത ഫലം കായ്ക്കുന്ന ഒരു രീതിയിൽ നാം ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു വേലിയുണ്ടല്ലോ, ആ വേലി ദൈവം നമ്മളെ നമ്മളിൽ നിന്ന് എടുത്തു കളയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു രോട്ട പ്രദക്ഷിണം നടത്തിയെന്ന് നമുക്കറിയാം. അതിഭക്തനായിരുന്ന അയ്യോബ് തമ്പുരാന്റെ ഒരു വലിയ വേലിയുടെ നടുവിലാണ് അവൻ നടന്നത്. അവന്റെ സമ്പത്ത്, മക്കള്, ആരോഗ്യ, സൗന്ദര്യ, സകല കാര്യങ്ങളിലും അവൻ ദൈവപ്രസാദത്തോടുകൂടി ജീവിച്ചത് കൊണ്ട്, ദൈവഭക്തിയോടുകൂടി ജീവിച്ചത് കൊണ്ട്, നിഷ്ഠയോടും കൃത്യയോടും കൂടി ജീവിച്ചത് കൊണ്ട് ദൈവം അവനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. എന്നാൽ നമുക്കറിയാം സാത്താൻ അവനെ പരീക്ഷിക്കുവാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവനെ തകർക്കുവാനായിട്ട് ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ തമ്പുരാന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് നീ അവനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എങ്ങനെ അവനെ പരീക്ഷിക്കുവാനായിട്ട് പറ്റും, അതുകൊണ്ട് അവനെ ഒന്ന് തൊടുവാനുള്ള അനുവാദം എനിക്ക് തരണമെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും നമ്മുടെ ദൈവം തമ്പുരാൻ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി നമ്മൾ കാണുന്നില്ല, ആ വേലി ഒരിക്കലും നമുക്ക് കാണുവാനായിട്ട് ഒരു പക്ഷെ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ ആ വേലി കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം. 10,000-ക്കണക്കിന് വാഹനത്തിന്റെ ഇടയിൽ ഒരു അപകടം പറ്റിയാലും ദൈവം തമ്പുരാൻ ഒരു വേലി നിനക്ക് ചുറ്റും കെട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു പോറല് പോലും പറ്റുകയില്ല. ലക്ഷക്കണക്കിന് പടയാളികളുടെ മാർക്കറ്റിൽ നീ അകപ്പെട്ടാലും നിനക്കൊരു സംരക്ഷണ പോലെയും ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നിന്നെ ആർക്കും കൊലപ്പെടുത്തുവാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഫലം കായ്ക്കാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുന്നുവെങ്കിൽ, ആകാത്ത ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നുവെങ്കിൽ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം അവന് എടുത്തു കളയാം. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഓരോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത് ഓരോ രീതിയിലാണ്. നമുക്കൊരിക്കലും വേറൊരാളിനെ പോലെ ആകുവാനായിട്ട് ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷെ ദൈവം അതല്ല നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമാ നടനെ പോലെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിനെ പോലെയോ ഒരു സെലിബ്രിറ്റിയെ പോലെയൊക്കെ ആകുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് നിങ്ങൾ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കയ്യിലെ വിരലുകളുടെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗം പോലെ തന്നെയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദ്ദേശമാണ് ഓരോ വിരലിനുമുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ചിന്തിച്ചത് ആദായത്തെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദൈവവൈതലെ ഒരു വൃക്ഷമാകുകയാണെങ്കിൽ, ഒരു വൃക്ഷത്തോടെ ഒരു ദൈവവൈതലിനെ ഉപമിക്കുകയാണെങ്കിൽ അത് എപ്രകാരമായിരിക്കണമെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഫലപ്രദമായ വൃക്ഷമാകണം. അനേകം പേർക്ക് അധികം ഫലം കായ്ക്കുന്ന, ശക്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമായിട്ട് തീരണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച ആ ഭാഗം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാം. യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് പുറപ്പോടെ നിന്നു. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമായത് പെട്ടെന്നായതല്ല, അതിന് ചില കാര്യങ്ങളുണ്ട്, ചില അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. ആ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത് ഗലാത്യ ലേഖനം 5:22 22-ാമത്തെ വാക്യത്തിൽ ആത്മഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആത്മഫലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുവെങ്കിൽ ഇവിടെ യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമായിട്ട് മാറുവാൻ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്നാമതായിട്ട് അവന്റെ പിതാവായിട്ടുള്ള യാക്കോബ് പറയുന്നത് അവന് നീര് ഉറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു നീരുറവയെ കുറിച്ചാണ്. അതൊരു അനുകൂലമായിട്ടുള്ള ഘടകമാണ്, ഇറ്റ്സ് എ പോസിറ്റീവ് ഫാക്ടർ. വളരെ അനുകൂലമായിട്ട് യോസേപ്പിന് ഫലപ്രദമാകുവാൻ തൃക്കോണം അനുകൂലമായിട്ട് നിന്ന ഒരു ഘടകം അവൻ നീര് ഉറവയുടെ അരികത്ത് നിന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് മതിലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന മതില് പലപ്പോഴും തടസ്സങ്ങളാണ്, നമുക്ക് മതില് കടന്നു പോകുവാനായിട്ട് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. യോസേപ്പിന്റെ ജീവിതത്തിൽ മൂന്നാമതായിട്ടുള്ള ഒരു ഘടകം പറഞ്ഞിരിക്കുന്നത് വില്ലാളികളെ കുറിച്ചാണ്. പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യമാണ്, അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിൽ രണ്ടെണ്ണം പ്രതികൂലവും ഒരെണ്ണം അനുകൂലവുമാണ്. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമാകുവാൻ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെക്കാളും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളെ ഫലവത്താക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഫലവത്താക്കുന്നത് നമ്മുടെ പ്രതികൂല ഘടകങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ്. എപ്പോഴും ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ വരുമ്പോൾ നമുക്ക് വിഷമങ്ങളാണ്, എന്നാൽ അതൊരു ഫലപ്രദമായ വൃക്ഷമാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യോസേപ്പിനെ വിഷമിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചേക്കാം. വേറൊരു രീതി ചോദിച്ചാൽ യോസേപ്പിനെ ആരാണ് വിഷമിപ്പിക്കാതിരുന്നത്? അവന്റെ സഹോദരന്മാർ അവിടെ നിന്നും അവനെ മിദ്യാനർക്ക് വിറ്റു, അവരെ അവനെ കൊണ്ടുവന്ന കൊത്തിപ്പോറിന്റെ വീട്ടിലിരിക്കുന്നു, അവരെ അവന് പീഡനമുണ്ടാകുന്നു, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് അയക്കപ്പെടുന്നു. കാരാഗ്രഹപ്രമാണ പോലും സത്യം അന്വേഷിക്കാതെ യോസേപ്പിനെ ജയിലിലേക്ക് ഇടുകയാണ്. എല്ലായിടത്തും അവന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലായിടത്തും വില്ലാളികളാണ് അവന് എതിരായിട്ട് നിൽക്കുകയാണ്, സകലരും അവന് പ്രതികൂലമായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെട്ട യോസേപ്പിനോട് കാരാഗ്രഹ പ്രമാണിക്ക് കരുണ തോന്നത്തക്ക വണ്ണം യഹോവ യോസേപ്പിനോട് കൂടെയിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം യോസേപ്പിന്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു തരുമ്പോൾ അനേക പ്രാവശ്യം യഹോവ യോസേപ്പിനോട് കൂടെയിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കാരാഗ്രഹത്തിലേക്ക് അയക്കപ്പെടുന്നു. കാരാഗ്രഹം നമുക്കറിയാമല്ലോ, വിശുദ്ധന്മാരെ കൊണ്ടിരുന്ന സ്ഥലം മാത്രമല്ല, സകലബദ്ധമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിരുന്ന സ്ഥലമാണ് കാരാഗ്രഹം. കാരാഗ്രഹ പ്രമാണികളെ കുറിച്ച് നമുക്കറിയാം എത്ര നിഷ്ഠൂരമായിട്ട് അവരെ ഉപദ്രവിച്ചു കാരാഗ്രഹത്തിലേക്ക് ചെല്ലുന്നവരോട്. ഒരു തന്നെ ഒരു ക്രിമിനൽ വലതുകാൽ വെച്ചുകൊണ്ട് കാരാഗ്രഹത്തിലേക്ക് കടക്കാനായിട്ട് ചെന്നാൽ അവൻ അവിടെ വെച്ച് ഒരു അടി കൊടുക്കും. എന്ന് ചോദിച്ചു, നീ എന്താ കല്യാണം കഴിഞ്ഞ് വന്നതാണോ വലതുകാല് വെച്ച് ജയിലിലോട്ട് കയറാണെന്ന് ചോദിച്ച് അവൻ ആദ്യം ഒരു അടി കൊടുക്കും. എന്നാ ഇടതുകാല് വെച്ചൊന്ന് കയറാമെന്ന് വിചാരിച്ചാലോ, നീ എന്താടെ ഇടതുകാല് വെച്ച് നശിപ്പിക്കാനായിട്ട് വന്നാണോന്ന് ചോദിച്ച് രണ്ടാമത്തെ അടി കൊടുക്കും. ഇത് രണ്ടുമല്ല, രണ്ടുകാലം വെച്ചൊന്ന് ചാടി കയറാമെന്ന് വിചാരിച്ചാലോ, കാലഗ്രഹമാണ് ചോദിച്ച് എന്താടാ നീ ഡാൻസ് ചെയ്യണമെന്ന് ചോദിച്ച് അവന് വീണ്ടും ഒരു അടി കൊടുക്കും. ഇങ്ങനെ യാതൊരു രീതിയിലും ഒരു ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്ന ഈ കാരാഗ്രഹ പ്രമാണിയുടെ അടുക്കിലേക്ക്, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുടെ അടുക്കിലേക്കുമാണ് യേശുസേപ്പ് ചെന്നുപെടുന്നത്. യേശുസേപ്പിന്റെ ജീവിതത്തിൽ യേശുസേപ്പ് നൽകുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെക്കാൾ അവന്റെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു കൂടുതലും. അതാണ് യേശുസേപ്പ് നൽകുന്ന ഒരു സാക്ഷ്യം. പക്ഷെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഈ സകല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം അവന് നൽകിയ സകല വിധമായിട്ടുള്ള ശക്തിയും അവനിൽ നിന്ന് പുറത്തു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ അവന് നൽകിയ സകല ശക്തിയും പരിശുദ്ധാത്മാവിന്റെ സകല നന്മകളും സകല നൽകരങ്ങളും കൃപകളും അനേകർക്ക് വേണ്ടി അവനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിവിടെ കാണുന്ന ഒരു ഒരു കഥ പറഞ്ഞാല്, പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ ഒരു അപ്പച്ചൻ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോകണം, കോഴിക്കോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ദോളത്തൊരു സഞ്ചിയുണ്ട്, ഒരു കൈയിലൊരു ബാഗ് പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈയിലൊരു വടിയുണ്ട്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പച്ചൻ പതുക്കെ നടന്നു വന്നപ്പോൾ ഒരു ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. അവരെ ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചായക്കട നടത്തുന്നു. അവന്റെ അടുത്ത് ഒരു പട്ടി അവിടെ കെട്ടി കെട്ടിയിട്ടുണ്ട്. അവനോട് വന്നിട്ട് അപ്പച്ചൻ ചോദിക്കുന്നു, മോനെ കോഴിക്കോട്ടേക്കുള്ള വണ്ടി എപ്പോഴാണെന്ന് ചോദിച്ചു. മൊത്തം പറഞ്ഞു, അപ്പച്ച കോഴിക്കോട്ടേക്ക് ഇന്നത്തെ അവസാനത്തെ ട്രെയിന് വണ്ടി ഇതാണ്, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നൊരു ട്രെയിൻ ഇല്ല, നാളെ മാത്രമേ ഒരു ട്രെയിൻ ഉള്ളൂ, അപ്പച്ചന് പോകണമെങ്കിൽ ഇതേ പെട്ടെന്ന് പോകണം. പക്ഷെ നമുക്കറിയാമല്ലോ ഇത്ര ഭാരമുള്ള സഞ്ചിയും വടിയൊക്കെ പിടിച്ച് അപ്പച്ചന് ഈ ട്രെയിനിൽ ഓടി കയറാൻ പറ്റുന്നില്ല, ട്രെയിൻ അപ്പോഴത്തേക്ക് അനങ്ങി തുടങ്ങി. അവന് മനസ്സിലായി അപ്പച്ചന് ഒരിക്കലും ട്രെയിനിൽ കയറി പോകത്തില്ല എന്ന്. അവൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, അവിടെ കെട്ടിവരുന്ന പട്ടിയെ നഴിച്ചു വിട്ടു. രണ്ട് പേരെ ഉറച്ചുകൊണ്ട് പട്ടി എന്ന് ചാടിയപ്പോഴത്തേക്ക് അപ്പച്ചൻ എപ്പോൾ ട്രെയിനകത്ത് കയറി എന്ന് ചോദിച്ചാൽ മതി. അപ്പച്ചൻ ട്രെയിനകത്ത് കയറി കഴിഞ്ഞിട്ട് ചോദിച്ചെടാ മോനെ നീ എന്തിനാടാ പട്ടി അഴിച്ചു വിട്ട് എന്നെ കടുപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന്. ഉടനെ അവൻ പറഞ്ഞു, അപ്പച്ച ഞാൻ എന്റെ പട്ടി അപ്പച്ചനെ കടിക്കത്തില്ല, പക്ഷെ എന്റെ പട്ടി അഴിച്ചു വിട്ടത് കൊണ്ട് അപ്പച്ചനൊന്ന് വണ്ടി കെട്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ പറഞ്ഞുവെങ്കിലും ഇതിന്റെ പിന്നിലൊരു വലിയ ആശയം കൂടിയുണ്ട്. പ്രതികൂലമായിട്ടുള്ള ഈ പട്ടി അഴിച്ചു വിട്ടതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പുറകെ വരുമ്പോഴാണ് നമ്മൾ കയറേണ്ടടുത്ത് ചാടിക്കേറുന്നതും എത്തിച്ചേരേണ്ടടുത്ത് നമ്മൾ സമയത്ത് എത്തിച്ചേരുന്നതും. പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മളെ തളർത്താൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളെ ഉണർത്താൻ വേണ്ടിയാണ്. നിനക്ക് വന്നിരിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന വേദന നിന്നെ പണിയാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയണം. ഇവിടെ യേശുവിന് പ്രതികൂലമായിട്ടുള്ള അനേക സാഹചര്യങ്ങളുണ്ട്. ഇവിടെ മതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മതിൽ നമുക്കറിയാമല്ലോ, മതിൽ തീർച്ചയായിട്ടും തടസ്സമാണ്. നമ്മുടെ പല ടെൻഷനും നമുക്ക് മതിലുകളാണ്. പക്ഷെ നാളെ അതൊരു റിലാക്സേഷൻ ആയിരിക്കാം. ധാരാളം പ്രശ്നങ്ങൾ നമുക്കൊരു മതിലാണ്, പക്ഷെ നാളെ അതൊരു കൺസലേഷൻ ആയിക്കൊള്ളട്ടാം. മതിൽ ഒരിക്കലും മാറുമെന്ന് വിചാരിക്കരുത് ജീവിതത്തിൽ. പക്ഷെ മതിലിന്റെ പുറത്തേക്ക് ഞാനും നിങ്ങളും വളരണം, എങ്കിൽ മാത്രമേ മതിൽ നമുക്കൊരു പ്രശ്നമല്ലാതായി തീരുകയുള്ളൂ. ചാടി കിടക്കുവാൻ പറ്റുന്ന മതിലുകളുണ്ട്, ചെറിയ ആട്ടത്തിന് നമുക്ക് പെട്ടെന്ന് ചാടി കിടക്കാം. എന്നാല് വളരെയധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ള ചില മതിലുകളുണ്ട്. അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരിക്കലൊരു അധ്യാപകന് ബോർഡിലൊരു ചെറിയ വര വരച്ചു, എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഈ വര മായ്ക്കരുത്, ഇത് നിങ്ങൾ വെട്ടരുത്, ഈ വര ചെറുതാക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളിങ്ങനെ സംശയിച്ച് നിന്ന്, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? വര മായ്ക്കാൻ പറ്റത്തില്ല, അത് വെട്ടിക്കളയാൻ പറ്റത്തില്ല, ഈ വര ചെറുതാക്കണമെന്ന് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് സാറിനോട് ചോക്ക് വാങ്ങിച്ചു, അവൻ ആ വരയോട് ചേർത്ത് ഒരു വലിയ വര വരച്ചു. അപ്പോൾ സാറ് വരച്ച, അധ്യാപകൻ വരച്ച വര ചെറുതായിട്ട് മാറി. നമ്മുടെ മുമ്പിൽ ഒരു മതിലുണ്ട്. ആ മതിലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ മാവിലൊരു പ്രശ്നമല്ലാതെ ആയിട്ട് മാറുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ നമ്മളെ വളർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. 100 കിലോയുടെ ഒരു പ്രശ്നം നിനക്കുണ്ട് എന്ന് വിചാരിച്ചു, പക്ഷേ 150 കിലോയുടെ ശക്തി ദൈവം നിനക്ക് തരും. നിന്റെ മുമ്പിലുള്ള 100 കിലോയുടെ പ്രശ്നത്തിന് ഒരു പന്ത് പോലെ തട്ടിക്കളയുവാനായിട്ട് നിനക്ക് സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധനായിരുന്ന പൗലോസ് പറയുന്നു, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ബലപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ മതിലുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് എന്താണ്? ദൈവവചനമാണ്. ധാരാളം സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളിൽ ഉണ്ടാകാം, പക്ഷെ അതൊക്കെ നമുക്ക് പുറത്തു കളയണം. അതിന് നമ്മളെ ബലപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണ്. ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ പ്രശ്നങ്ങള് മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. മാവിന്റെ ഓരോ ചാദ്യമായിട്ട് കീഴടക്കിയ ബെൻസിംഗ് ചെറിയ പ്രായം മുതൽ അനേകം പേരുടെ കൂടെ എവറസ്റ്റ് കീഴടക്കുന്ന അദ്ദേഹം പോയിട്ടുണ്ട്. പരാജയപ്പെട്ട് തിരിച്ചു വന്നു. ഓരോ പ്രാവശ്യവും തിരികെ താഴെ വന്ന് കഴിയുമ്പോൾ മുകളിലേക്ക് നോക്കി മൗണ്ട് എവറസ്റ്റിനെ നോക്കി ജെൻസിംഗ് പറയുന്ന ഒരു വാക്യമുണ്ട്, മൗണ്ട് എവറസ്റ്റ് യു കനോട്ട് ഗ്രോ, ഐ വിൽ കം ബൈ ആൻഡ് ഐ വിൽ കോൺകർ യു. മൗണ്ട് എവറസ്റ്റ് യു കനോട്ട് ഗ്രോ, പർവ്വതമേ നീ വളരുകയില്ല, പക്ഷെങ്കിൽ ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വന്ന് നിന്നെ കീഴടക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെയാണ് ജെൻസിംഗ് ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറുന്ന വ്യക്തിയായിട്ട് മാറിയത്. ഗരഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അനേകം ഭക്തന്മാർ കടന്ന മതിലുകളുണ്ട്. സങ്കീർത്തനം 18:29 ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ താങ്ങി ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതില് ചാടി കടക്കും. നമ്മൾ ചാടിക്കടക്കേണ്ട ചില മതിലുകളുണ്ട്. അതിനുള്ള ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചാടിക്കടക്കുവാനായിട്ട് പറ്റും. നിരാശ മാറണം, ഭയം മാറണം, മുൻവിധി മാറണം, സ്വഭാവത്തെ മാറണം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് മതിലുകൾ ചാടിക്കടക്കുവാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തട്ടെ, യോശുവായ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാമത്തെ അധ്യായം 1-5 വരെ നമ്മൾ വായിക്കുന്നു. എരിഹോ മതിൽ കീഴടക്കുവാൻ തക്കവാണ്, എരിഹോ പട്ടണത്തിൽ കീഴടക്കുവാനായിട്ട് ജനം ശ്രമിക്കുകയാണ്. യഹോവയായിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് യോശുവ ജനത്തിനോട് പറഞ്ഞ 6 ദിവസം ഓരോ പ്രാവശ്യം കോട്ടയ്ക്ക് ചുറ്റും നടക്കണം, 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം നടക്കണമെന്ന് പറഞ്ഞു. 13 പ്രാവശ്യത്തെ ചുറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. 4 വരി കോട്ട എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബൗണ്ടറി വാളല്ല, അതിന്റെ മുകളിലൂടെ 4 വരി പാത പോകുന്നു. 4 വാഹനങ്ങൾക്ക് ഒരേ സമയം പുകറ്റക്കുവാനുള്ള വീതിയുണ്ട്. അതിന്റെ മുകളിൽ വീട് വെച്ച് മനുഷ്യൻ താമസിക്കുന്നുണ്ട്. എന്നാൽ ദൈവജനം വെറുതെ നടക്കുകയല്ല, അവരുടെ കയ്യിൽ ആയുധമില്ല, ബോംബില്ല, വെപ്പൺസ് ഇല്ല, പീരങ്കിയില്ല, ഒന്നും തന്നെ ഇല്ല. ദൈവജനത്തിനാണ് ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും മുമ്പിലായിട്ട് യഹോവയുടെ പെട്ടകം പോകണം, ജനമുച്ചത്തിൽ ആർപ്പെടണം, എല്ലാവരും ആരാധിച്ചുകൊണ്ട് കാഹളം ഓടിക്കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ 4 വരി പാതയ്ക്ക് തുല്യമായിട്ടുള്ള വീതിയുള്ള ഈ കോട്ട 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ജനം ആരാധിച്ചുകൊണ്ട് ജനം ഈ കോട്ടയ്ക്ക് ചുറ്റും പോയപ്പോൾ ഈ കോട്ടയുടെ കല്ലുകൾ ഇടിഞ്ഞ് കോട്ട താഴേക്ക് വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരുടെക്കാൾ ബലമേറിയതാണ്. ദൈവത്തിന്റെ പോഷകം എന്ന് പറയുന്നത് മനുഷ്യരുടെക്കാൾ ജ്ഞാനമേറിയതാണ്. ഗ്രീഹോ പട്ടണത്തിന്റെ മുകളിൽ ഇരുന്ന് നോക്കി അവർ ചിന്തിച്ചു, എടാ ഇവന്മാരെന്ത് പോഷത്വമാണ് കാണിക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അല്പമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി കൊടുങ്കാറ്റ് പോലെയാണ്, അത് പെട്ടെന്നാണ്. ദൈവജനം ആരാധിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട. ആർപ്പിടുമ്പോൾ ഹല്ലേലൂയ വിളിക്കുമ്പോൾ ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ ആർപ്പിടുമ്പോൾ ഏറ്റവും മുമ്പിലായിട്ട് അവന്റെ നിയമപ്പെട്ടകമുണ്ട് എങ്കിൽ ഏത് വലിയ കോട്ടയും നമ്മുടെ മുമ്പിൽ താഴെ വീഴും. അതുകൊണ്ട് യോസേഫിനെ പോലെ ദൈവം നമ്മളെ കുറിച്ച് കേൾക്കുവാനും പറയുവാനും ആഗ്രഹിക്കുന്നത് ഫലവത്തായൊരു വൃക്ഷമായിട്ട് നാം മാറണമെന്നുള്ളതാണ്. 3 തരത്തിലുള്ള വൃക്ഷങ്ങളെ കുറിച്ച് ചിന്തിച്ചു. 1, ഫലമില്ലാത്ത വൃക്ഷം, ആകാത്ത ഫലം കഴിക്കുന്ന വൃക്ഷം. 3-ാമതായിട്ട് ഏറ്റവും അധികം ഫലം കഴിക്കുന്ന വൃക്ഷം, അതിന് പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടാകാം. അതിനെയൊക്കെയും തരണം ചെയ്യുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഈ നോമ്പുകാലത്തിന്റെ എല്ലാ നിമിഷങ്ങളും അനുഗ്രഹപൂർണമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്താൻ സഹായിക്കട്ടെ. എളിയവനായിരിക്കുന്ന എനിക്ക് ഈ പ്രഭാത നിങ്ങളോടൊന്നിച്ച് അല്പസമയം ദൈവവചനം ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെയൊക്കെയും ഏറിയ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുവാനും നിങ്ങളുടെ മധ്യസ്ഥത്തിൽ എന്നെ സമർപ്പിക്കുവാനൊരു അവസരം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട രാജേഷനോടുള്ള എന്റെ എല്ലാ നന്ദിയും സ്നേഹവും ബഹുമാനം ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പുസ്തകം 49 അധ്യായം 22-23 വാക്യങ്ങളുടെ അടിസ്ഥാനത്തില് വളരെ ശ്രേഷ്ഠമായ ഒരു ദൂതാണ് ബഹുമാനപ്പെട്ട ഹാം ജോസഫിന് നമുക്ക് നൽകിയത്. പല പ്രാവശ്യം ഈ വേദഭാഗം ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും അതിമായിട്ട് അടുത്ത ആഴമായ ഈ ഒരു സ്പർശനത്തോടുകൂടി ഈ വാക്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് നോമിന്റെ പ്രാരംഭത്തിൽ ആത്മീയ ബോധത്തോ അബോധത്തോടുകൂടി ചിന്തിക്കത്തക്കവണ വളരെ നല്ല ഒരു വളരെ ശ്രേഷ്ഠമായ വളരെ ഗംഭീരമായ ഒരു മെസ്സേജ് നൽകിയ അച്ഛനുള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, വൃക്ഷത്തിന്റെ ഗുണങ്ങളും വൃക്ഷം വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ഗുണവും അല്ലെങ്കിൽ ആകാത്ത വൃക്ഷ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളും ഇന്നത്തെ അച്ഛനത് വിശദീകരിച്ചപ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പോൾ ഒരുപാട് നമ്മളെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ചിന്തകൾ. ഈ എനിക്ക് അച്ഛനത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതി, ഈ ആകാത്ത കായ്ക്കുന്ന വൃക്ഷം ഫലം കായ്ക്കുന്ന വൃക്ഷവും ഒരിക്കലും കായ്ക്കാത്ത വൃക്ഷവും ഒക്കെ തമ്മിലുള്ള താരതമ്യം ചെയ്തപ്പോഴ് ഈ മൂന്ന് സംഗതികളും നിലനിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മള്. നമ്മൾ ഈ അവസരത്തിനെ പോലെ നല്ല വൃക്ഷമൊക്കെയാ, പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം തോന്നി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആളെ നോക്കിയാണ് നമ്മൾ ഈ ഫലം കായ്ക്കുന്നത്. ഇവിടെ ഫലത്തിന് സ്ഥിരതയില്ല. ചിലരെ നോക്കി നല്ല ഫലം കായ്ക്കും, ചിലരെ നോക്കി മോശം ഫലം കായ്ക്കും. അല്ലേ, ഈ ഫലം കായ്ക്കുന്നതിനേക്കാൾ ഉപരി ഈ മറ്റുള്ളവരുടെ ഫലം എങ്ങനെ പറിച്ചെടുക്കാനാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ഒരാളുമായിട്ട് സ്നേഹബന്ധത്തിൽ പുലർത്തുമ്പോൾ ഒക്കെ നമ്മുടെ ഒരു പ്രശ്നമാണ് യോസേഫ് ഫലപ്രദമായ വൃക്ഷം. കാരണം യോസേഫ് അച്ഛനത് പറഞ്ഞപ്പോ പറഞ്ഞു ഈ യോസേഫ് ഫലപ്രദമായ വൃക്ഷം എന്ന് പിതാവ് പറയാനായിട്ട് കാരണം എല്ലാവർക്കും തന്നെ ശത്രുതയായിട്ട് കണ്ട സഹോദരന്മാർക്കും അല്ലെങ്കിൽ മിസ്രൈമിലെ രാജാവിനും അല്ലെ അവിടെ അടിമകൾ എല്ലാവർക്കും ഒരേപോലെ ശ്രേഷ്ഠമായ ഫലം കൊടുക്കത്തക്കവണ്ണം ഉള്ള ഒരിക്കലും വറ്റിപ്പോകാത്ത ശ്രേഷ്ഠ കായികനിലുള്ള ഒരു ഫലമായിരുന്നു യോസേഫ് എന്നുള്ളതാണ്. അതുകൊണ്ട് പിതാവ് അനുഗ്രഹിക്കാനിടയായിട്ടുള്ളത് വളരെ ചിന്തോദ്ദീപകമായ ഒരു പ്രസംഗം. പ്രത്യേകിച്ച് ഈ നോമ്പിന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവർ മുമ്പാകെ വാക്കിൽ കൂടിയും പ്രവർത്തനത്തിൽ കൂടിയും രുചി പകർന്നു കൊടുക്കുന്ന ശ്രേഷ്ഠ ഫലങ്ങളായി തീരുവാൻ തക്കവണം നമ്മുടെ ഈ വൃക്ഷമാകുന്ന ശരീരത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നോമ്പുകളൊക്കെ അതിനൊക്കെ വളം ആയി തീരുവാൻ തക്കവണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വളരെ ശ്രേഷ്ഠമായ ഒരു മെസ്സേജ് നമുക്ക് നൽകിയ പ്രിയപ്പെട്ട ഹാം ജോസഫിനുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടാനായിട്ട് പേരിൽ അറിയിക്കുന്നു. ഇപ്പോഴ് ബഹുമാനപ്പെട്ട സമ്പാദനത്തിന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് നമുക്ക് അനുതാപത്തിന്റെ ഒരു ഗീതം ആലപിച്ചുകൊണ്ട് ഈശ്വരസുരക്ഷയിലേക്ക് പ്രവേശിക്കാം. വിശേഷ ഗീതങ്ങളിലെ 233 പേജിലുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള ഗീതത്തിന്റെ 8-10 വരികള് ഈ സമയത്ത് ധ്യാനാത്മകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
കർത്താവേ കറയില്ലാത്ത ഹൃദയമേനിക്കരുളിടണമേ, വിടയധികാരം ചെയ്തതിനാൽ മുന്നേ കാളതു വഷണായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള ആത്മാവിനെ എന്നുള്ളിൽ നന്നായും നോക്കുതോക്കണമേ. ആമിൻ. ആത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ, മൗനം ദേശിക്കാതെ ൂഹാവഴി ഞാൻ പ്രാപിച്ചു മുൻപാദ്യ മനസ്സിൽ പാർക്കണമേ കർത്താവേ ദുഃഖങ്ങളും പാപവിടാരങ്ങളുമാറ്റളവില്ലാത്തൊരു
പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട സമ്പാൻ വർഗീസത്തിന് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. അതോടെ രണ്ടു മൂന്ന് പേരുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ളത്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് സർജറി കഴിഞ്ഞ് ചികിത്സയിലായിരിക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ അനിയൻ ആലീസ് ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളോട് സമ്പാദിച്ചത് ഇപ്പോഴും പ്രത്യേകമായിട്ട് പ്രാർത്ഥന.
ഹലോ, പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉള്ളത്, എന്റെ അമ്മച്ചി വളരെ വാർദ്ധക്യത്തിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ICU. അല്പം സീരിയസ് ആണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അച്ഛൻ്റെ പേര് കുഞ്ഞമ്മ എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും ഉറവിടമായ സ്വർഗസ്ഥ പിതാവേ, സർവചരാചരങ്ങളുടെയും സൃഷ്ടാവേ, ലോകത്തെയും അതിന്റെ എല്ലാ അവസ്ഥാന്തരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവോളം സ്നേഹം അവിടുത്തെ ജീവിതം കൊണ്ടും അവിടുത്തെ മരണം കൊണ്ടും പകർന്നു വന്ന് ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ടും നിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരാത്മദേഹികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ ശേഷിക്കുന്ന ഓരോ നിമിഷവും അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങളെ പരിപാലിപ്പാനായിട്ട് അവിടുത്തെ കൃപയ്ക്കായിട്ട് യാചിക്കുന്നു. ദൈവമേ, നിന്റെ ശാന്തിയും നിന്റെ സമാധാനവും നിന്റെ ദൈവിക സ്നേഹവും ഞങ്ങളിലേക്ക് പകരണമേ. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദൈവിക ചിന്തകളും വിശുദ്ധമായ ആലോചനകളും പറഞ്ഞു തരണമേ. ഞങ്ങളെ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും എല്ലാവിധമായ അഴുക്കിൽ നിന്നും കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്നെ സ്നേഹിപ്പാനും നിന്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതം അവിടുത്തെ ജീവിതത്തോട് അനുരൂപമാക്കി തീർക്കുവാനും ഞങ്ങളുടെ സ്വഭാവം അങ്ങയുടെ സ്വഭാവത്തോട് അനുരൂപമായി തരുവാൻ തക്കോണം സഹായിക്കണമേ. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ, ആ ഒരു വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾ നോമ്പ് നോക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവെ, ആ ലക്ഷ്യം ഞങ്ങൾക്ക് കൈമോശം വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പല ഭവനങ്ങളിലും പല ദേശങ്ങളിലുമായി ഈ പ്രാർത്ഥന വലയത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൈവികമായ സമാധാനവും ആശ്വാസവും സൗഖ്യവും സന്തോഷവും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആവശ്യം പോലെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും അസമാധാനവും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ നാമം വഹിച്ചിരിക്കുന്ന ക്രിസ്തീയ സമൂഹം ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പീഡനങ്ങളെയും ഉപദ്രവങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ കൊല്ലപ്പെടുന്നു, അനേകർ അപമാനിക്കപ്പെടുന്നു, അനേകർ അവരുടെ സമ്പത്തുകളും ഭവനവും എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നു. കർത്താവേ, അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുത്തെ വീര്യബലം ഉണർത്തി കർത്താവെ നിന്റെ ദാസരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ മനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു ദൈവപുത്രനെന്നും ലോകരക്ഷിതാവെന്നും മനസ്സിലാക്കി പൗലോസിനെ പോലെ നിങ്ങളുടെ ഏകദിവാറിന്റെ സുവർണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മയ്ക്കെതിരായ തിന്മ പ്രവർത്തിപ്പാനല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. തിന്മയ്ക്കെതിരായ നന്മ പ്രവർത്തിച്ച് നന്മ കൊണ്ട് ലോകത്തെ നേടുവാൻ, സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും ലോകത്തെ നേടുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പീഡയേൽക്കുന്ന അവിടുത്തെ മക്കളെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ രാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലും കർത്താവെ പലവിധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും മൈനോറിറ്റി മത ന്യൂനപക്ഷങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അവിടെയൊക്കെയും കർത്താവിന്റെ സമാധാനവും ആശ്വാസവും എല്ലാവർക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനാ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. മലങ്കര ഓർത്തഡോക്സ് സഭയെ അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും കർത്താവിന്റെ ദൈവികമായ നടത്തിപ്പും കാവലും പരിപാലനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് പേരുകളൊക്കെ പെട്ടിരിക്കുന്ന എല്ലാ നിരദാസരെയും കരുണയോടെ അവിടുന്ന് ആശ്വസിപ്പിച്ച് സൗഖ്യമാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവര്, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്നവര്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികള്, ഹാർട്ട് പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ്, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവര്, കർത്താവെ, ട്യൂമർ അതിന്റെ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നവര്, കർത്താവെ, മാനസിക രോഗികള്, ഇങ്ങനെ അനേക വിധത്തിൽ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവരും അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചികിത്സയിലായിരിക്കുന്നവരും വിശ്രമിക്കുന്നവരും കർത്താവിന്റെ സൗഖ്യം നേടുവാൻ്റെ കവണ്ണം, കർത്താവിന്റെ സൗഖ്യദാന ശക്തി അനുഭവിച്ചറിയുവാൻ്റെ കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തേജ് കർത്താവെ, തമ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജൻ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റ് പല സഹോദരങ്ങളും. കർത്താവെ, ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെയും കർത്താവ് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ധൈര്യവും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള ശക്തിയും പകർന്നു കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവര്, ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നവര്, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവര്, കർത്താവെ, തടവിൽ കഴിയുന്നവര്, അതുപോലെ മറ്റുള്ളവരുടെ മർദ്ദനത്തിനും പീഡനത്തിനും അപമാനത്തിനും ഇരയായിരിക്കുന്നവര്, പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാവർക്കും എല്ലാമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ജീവിത സഖികളെ നീ കാണിച്ചു കൊടുക്കണമേ. അവരെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് നല്ല പിതാവായിരുന്നു കൊണ്ട് അവരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമേ. കർത്താവെ, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭവനത്തിൽ നിന്ന് ദൂരെയായി ഡോമുകളിലും അപ്പാർട്ട്മെന്റുകളിലും താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവ്, എഴുതെറ്റിപ്പോകാതെ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഇടവുകളെയും എല്ലാ ഭവനങ്ങളെയും എല്ലായിടത്തും നടക്കുന്ന ആരാധനകളെയും, പ്രത്യേകിച്ച് കർത്താവെ, ഈ നോമ്പിന്റെ സമയത്ത് എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവികരായി വളരുവാൻ്റെ കവണ്ണം സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്യൂന്യ തിരുമേനിയും സഭയിലെ മറ്റെത്ര എല്ലാ മേൽപ്പെട്ടക്കാരും, വിശുദ്ധ കാതോലിക്ക സഭയും എല്ലാ വൈദികരും, പ്രത്യേകിച്ച് ഈ പ്രയർലാനിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരും എല്ലാ അനുഗ്രഹം പ്രാപിപ്പാൻ്റെ കണ്ണോടെയാക്കണമേ. എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സ്ത്രീകളെയും പുരുഷന്മാരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ കൃപ ധാരാളമായി തരണമേ. ഞങ്ങളോട് ദൂത് അറിയിച്ച പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛനെയും മറ്റെല്ലാ പല കാര്യങ്ങളിൽ ഈ പ്രേരണയെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെപ്പോഴും നിങ്ങൾ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. അർക്കുമോർ പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ജഗജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എവരുടെ മേലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും എല്ലാ കാര്യങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഈ അനന്തരീയ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നൽകി നമ്മൾ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ബഹുമാനപ്പെട്ട തമ്പാനച്ഛൻ, സന്തോഷച്ഛൻ, ജോണച്ഛൻ ഇവിടെയുണ്ട്. എല്ലാ വൈദികരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാ വൈദികരെയും വീണ്ടും ഓർക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും വീണ്ടും ദൈവാരങ്ങൾ സമർപ്പിക്കുകയും എല്ലാവരുള്ള നന്ദി തുറന്നറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ഡ്രൈവേഡ് വായിച്ച ജോളി എല്ലാവരെയും ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.